الذي أفاض على عباده النعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للعاملين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته ساهيا وبالمعروف آمرا وبالمنكر ناهيا اللهم صل على روح سيدنا محمد في الأرواح اللهم صل على جسد سيدنا محمد في الأجساد اللهم صل على قبر سيدنا محمد في القبور اللهم صل على ترب سيدنا محمد في التراب اللهم صل على صورة سيدنا محمد في الصور اللهم صل على اسم سيدنا محمد في الأسماء وعلى آله وصحابه الفائزين أجمعين يا جابر كل جبار ويا مونس كل وحيد ويا صاحب كل غريب ويا ميسر كل يسير ويا من لا يحتاج إلى البيان والتفسير فويل أمري إلى الله فويل أمري إلى الله فويل أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم
صدق الله مولانا العلي العظيم من استطاع أن يموت بالمدينة فليمت بها فإني أشفع لمن يموت بها الحديث قال سيدنا محمد المصطفى صلى الله عليه وعلى آله وصحابه واتباعه أجمعين
بذلي بإخلاصي بفقري بفاقتي إليك رسول الله أصبحت أغرب بذلي بإخلاصي بفقري بفاقتي إليك رسول الله أمسيت أهرب أغدار السكنم في دار روضها ജരലി അഗദാബിൽ സ്വപ്നം വിടോരും റൗള സന്നിയിലോറങ്ങും പ്രവാചകരെ മദീനത്തെ മാടത്തിറാവുകളെ പാറിപ്പറക്കും മീനാരമീ മദീനത്തെ മാടത്തിറാവുകളെ പാറിപ്പറക്കും മീനാരമീ അസർമല്ല പൂന്തോ പിൻ പൂമണമേ അസലായി വീശുന്ന റൗമയിലേ അസർമല്ല പൂന്തോ പിൻ പൂമണമേ അസലായി വീശുന്ന റൗമയിലേ അഹദോനെയെത്തോ ആൻപതിയേറെയാ പൂമരണം വാരോ ആക്കുതേരെയാ അഹദോനെയെത്തോവാൻ കൊതിയേറെയാ പൂമരണം വാരോ ആനാശിക്കുന്നു അഗദാരിൽ സ്വപ്നം വിടോരും റവാ തന്നീലോറങ്ങും പ്രവാസകരെ
കേരളപുരം നാലുമുക്ക് മസ്ജിദിന്റെ ആദരണീയനായ ഇമാമുകളെ ഈ പരിശുദ്ധമായ വേദിയിൽ ഒരുപാട് നേരത്തെ തന്നെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, താലിമീങ്ങളെ, ഉമ്മതങ്ങന്മാരെ, കാന്തവന്മാരെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരി സഹോദരങ്ങൾക്ക്, വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. പരിപാലകനായ പടച്ചതമ്പുരാൻ, ലോകത്തിന്റെ നായകന്റെ മധുവും അതിന്റെ പോരിശയും നിറഞ്ഞ ഈ മജിലിസ് അള്ളാഹു ദുആഇന ഇജാബത്തുള്ള മജിലിസാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരുപക്ഷേ കേരളപുരം നാലുമുക്കിന്റെ പരിസരത്ത് ഏറ്റവുമധികം നാം തവിട്ടിയിരിക്കുന്ന ഈ കല്ലും മണ്ണും അവിടെ പരിസരത്തുള്ള ഈ വൃക്ഷലതാദികൾ പോലും ഏറ്റവുമധികം സന്തോഷിക്കുന്നത് ഈ വിഷയം പറയുന്ന ഈ മജ്‌ലിസിനെ കണ്ടുകൊണ്ട് അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസമായിരിക്കും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ, അവരുടെ എല്ലാ മക്കുബറകളിൽ മക്കാമുകളിൽ അള്ളാഹു നമ്മുടെ ഈ സദസ്സിന്റെ പ്രാർത്ഥനയെ മഴത്തുള്ളികളെ പോലെ, സ്നേഹത്തിന്റെ മാരികളെ പോലെ അള്ളാഹു ഇറക്കി കൊടുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്റെ മുമ്പിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും മനഃപാഠമാണ്. തിരുനബിയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവിതത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഭാഗങ്ങൾ മുഴുവനും ഒരുപാട് സ്ഥലത്തിൽ നിന്ന് കേൾക്കുകയും പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുകയും ഉസ്താദുമാരിൽ നിന്ന് പഠിക്കുകയും എന്തിനേറെ സാധാ സീതാ രക്ഷകർത്താക്കളാറ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും, നബിദിനത്തിന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അവരുടെ മദ്രസകളിൽ കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രവാചക പ്രണയം എന്ന വിഷയത്തിന്റെ പ്രസംഗം തയ്യാറാക്കി ആ കുഞ്ഞുമക്കൾ കാണാതെ പഠിക്കാൻ വേണ്ടി വീട്ടിലിരുന്ന് ആവർത്തിച്ച് വായിക്കുമ്പോൾ അത് കേട്ടിട്ടാണെങ്കിലും നൂറുകണക്കായ പ്രവാചക ചരിത്രത്തിന്റെ രീതികളിലൂടെ സഞ്ചരിക്കാൻ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്ക് സഹോദരിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സ് നിറച്ച്, മനസ്സൊരുകി ഒരു പ്രവാചക പ്രണയം അല്ലെങ്കിൽ ഒരു പ്രവാചക പ്രേമം ഈ സമുദായത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ്
ലോകത്തിന്റെ എല്ലാ കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പലരും തല ഉയർത്തിയിട്ട് പ്രഭാഷണത്തിലൂടെയും പ്രബന്ധത്തിലൂടെയും പ്രസിദ്ധീകരണത്തിലൂടെയും വിവരമില്ലാത്ത നഷ്ടമില്ലാത്ത കുറെ ജനങ്ങളുടെ കൈയടിയേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനല്ല എന്നും ലോകത്തിന്റെ നായകന്റെ മലമൂത്രത്തിൽ പോലും കോടാനുകോടി അനുഗ്രഹവും മറക്കത്തും കണ്ടവരാണ് അറിയുന്നവരാണ് നമ്മളെന്നും ആ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഒരു പ്രവാചക പ്രണയം ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ നേടിയെടുക്കാം എന്ന് വ്യവസ്ഥാപിതമായി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചക പ്രണയം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതൊരു പ്രളയമായി ഒഴുകാൻ വേണ്ടി മാത്രം ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തു എന്നതാണ്. അതുകൊണ്ട് ആ സ്നേഹത്തോടെ ഇരിക്കുന്ന നിങ്ങൾ ഒരു സഹായം മാത്രം ഈ വേദിയോട്, ഒരു കടമ മാത്രം ഈ വേദിയോട്, ഒരു കടപ്പാട് മാത്രം ഈ വേദിയോട് ചെയ്യണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ ജീവിതത്തിൽ ഏത് നേതാവിന് വേണ്ടി, ഏത് മേലാളിന് വേണ്ടി, ഏത് രാഷ്ട്രീയക്കാരന് വേണ്ടി, ഏത് കൊടുപിടിച്ച് നടക്കുന്ന സമൂഹത്തിന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ഞാനും നിങ്ങളും ശബ്ദം ഉയർത്തി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ, അതിനേക്കാൾ ഇഷ്ടത്തിലും അതിനേക്കാൾ സ്നേഹത്തിലും അതിനേക്കാൾ ആഡംബരത്തിലും അള്ളാന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിങ്ങൾ പറയണം. അത് ഈ സദസ്സിനോടുള്ള ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേകമായ ബാധ്യതയാണ്, കടമയാണ്, കടപ്പാടാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കണം. അസ്റഫുൽ ഖൽഖ് നബിയുല്ലാ മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഈ സലാത്തിന്റെ ബോറിസ ജീവിതത്തിൽ അവസാന സമയം വരെയും സമ്മാനമായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീണതു മുതൽ എല്ലാവർക്കും റസൂലിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം അന്ന് റസൂലല്ല, അന്നൊരു മുഹമ്മദ് മാത്രമായി. എല്ലാവർക്കും വലിയ താല്പര്യം, എല്ലാവരും വലിയ സ്നേഹം. മദ്രസാതരത്തിൽ തന്നെ ആ കുഞ്ഞുമക്കളുടെ പാഠപുസ്തകങ്ങൾ പരിശോധിക്കുമെന്ന് നമുക്കറിയാം. അൽ അമീൻ അഥവാ വിശ്വസ്തനെന്നും അസ്വാദിക് അഥവാ സത്യസന്ധന എന്നും പേരിട്ടുകൊണ്ട് ആ പരിസരത്തുള്ള ജനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിനെ പാടി വാഴ്ത്തി പുകഴ്ത്തിയിരുന്നത് ആ രണ്ട് പ്രത്യേകമായ ആർക്കും ആ കാലഘട്ടത്തിൽ ലഭിക്കാൻ പ്രയാസമുള്ള രണ്ട് സിഫത്തുകളെ വിശേഷണങ്ങളെ കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനങ്ങളുടെ സ്വീകാര്യതയും ജനങ്ങളുടെ കയ്യടിയും ജനങ്ങളുടെ ഒത്താശയും കൊണ്ട് ജീവിതത്തിൽ വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിഭവത്തിന്റെ ഇളം തന്നലുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ആദ്യമായി പെയ്തിറങ്ങിപ്പോയ ദിവസമുണ്ടല്ലോ. ലോകത്തിന്റെ നാരകനി കിടകിടാ ഇറച്ചുപോയ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനഹ വിഭൂവത്തിന്റെ ചിറകിലേറിയിട്ട് പ്രവാചകന്റെ പരിപൂർണമായ പരിലാളനത്തിന്റെ സുഖത്തിലേക്ക് പറന്നുപോകുന്ന സുന്ദരമായ ആ നിമിഷത്തിൽ മഹാരാജ ഹുദുബീലിനെ കണ്ടുകൊണ്ട് അള്ളാന്റെ റസൂല് പൊട്ടിക്കരന്നുകൊണ്ട് വിറച്ചുകൊണ്ട് വരുന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ഓടാനറിയില്ല, എനിക്ക് പാരായണം ചെയ്യാനറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്ത അള്ളാഹുവിന്റെ ഹബീബിനെ മാറി പുണർന്നുകൊണ്ട് ശരീരത്തോടൊന്ന് മുറുകി പിടിച്ചുകൊണ്ട് ആവശ്യമാണ് സൂറത്തുൽ അലഖിന്റെ ആദ്യ ആയത്ത് പറഞ്ഞോട്ട് അവതരിപ്പിച്ചു പോയപ്പോൾ ലോകം ഒരുപാട് സന്തോഷിച്ചു പോരാ. അതുവരെ ഇളം തന്നെമത പടച്ചുരാർ കൊടുത്തുകൊണ്ട് സമ്മാനിച്ച അതുകൊണ്ട് ആ പരിസരത്ത് നടത്തിയിട്ടില്ലാത്ത ലഭിച്ചിട്ടില്ലാത്ത കിട്ടിയിട്ടില്ലാത്ത മുഴുവൻ സുഖവും സുഗന്ധവും സന്തോഷവുമായിട്ട് പ്രപഞ്ച് ഒരുങ്ങി തയ്യാറായിപ്പോയ ദിവസമുണ്ടല്ലോ. എന്നെ ഒന്ന് പുതപ്പിച്ചു മോടിത്താ ഹദീസ, ഞാൻ വല്ലാതെ തകർന്നുപോയി, ഞാൻ വല്ലാതെ വിയർത്തു പോയി, വല്ലാതെ വിറച്ചുപോയി. അള്ളാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിച്ചു എന്ന് വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ആ സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ എന്ത് പരിരാളനം ആവശ്യമുണ്ടോ, എന്ത് പരിചരണം ആവശ്യമുണ്ടോ, അത് മുഴുവനും ബീൽ ഖലീദ റളിയല്ലാഹു തആല നേരിട്ടുകൊണ്ടാണ്. അങ്ങനെ നബുവ്വത്തിന്റെ ഒന്നാം ഘട്ടത്തിന് അൽഹംദുലില്ലാ അവിടെ തുടക്കം കുറിക്കുകയാണ്. അവിടെ മുതൽ അങ്ങോട്ട് അള്ളാന്റെ ഹബീബ് രഹസ്യമായി ഇസ്ലാമിക പ്രബോധന ദൗത്യത്തിന് തുടക്കം കുറിച്ചു. അങ്ങോട്ട് യാത്ര തുടങ്ങി. തന്നെ സ്നേഹിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന, തന്നെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ കാണുന്ന വലിയ പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഒരു വിഭാഗം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നടങ്കം അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദ്. കാരണം നീ കളവ് പറയൂല, ഈ കളവ് പറയൂല. അങ്ങനെ സമ്മതിച്ചു പോരാ. ജനസാഗരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രബോധനത്തിന്റെ പ്രഥമ പ്രഭാഷണം ലോകത്തിന്റെ നാടകം തുടങ്ങിവെക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുന്നു. എന്ന വിശുദ്ധമായ കലിമത്തിന്റെ പ്രോത്സര പ്രഭ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വാരിയെറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഇന്നലെ വരെ സാക്ഷാകം ചെയ്തുകൊണ്ടിരുന്ന ബിംബങ്ങൾ വെറും കല്ലുകളാണെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ വാക്ക് വിശ്വസിക്കാൻ ആ അറബിക്കൂട്ടത്തിന് കഴിഞ്ഞില്ല. മുസ്ലിമേ, ഞങ്ങളെല്ലാവരും സാക്ഷാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിംബങ്ങൾ കള്ളമാണ്, വെറും കല്ലുകളാണ്, ഒന്നിനും കഴിവില്ലാത്തവരാണെന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ വെച്ചാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ തലയിലെ സാധ്യമായിട്ട് ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ശാപവർഷം ഇറങ്ങിയത്. നീ നശിക്കുകടാ, ഇന്നലെ വരല്ല നീനായിരുന്നു ചോദിക്കായിരുന്നു, പക്ഷേ ഇന്ന് മുതൽ നീ പ്രാന്തനാട് മുഴുപ്രാന്തനാട് നിങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞ മുഹമ്മദ് നീ നശിച്ചു പോകുകടാ എന്ന് അബൂ ലഹബ് പറഞ്ഞപ്പോ ആദ്യമായി റസൂലുള്ളാഹി ശാപം പറഞ്ഞ ആ മനുഷ്യന്റെ തലയിലേക്ക് റഹ്മാനിന്റെ ശാപമടാ തിരങ്ങിയില്ലേ. സബ്ബത്തിയ എന്റെ മുഹമ്മദല്ല ആവശ്യത്, അള്ളാഹു പറയാ എന്റെ മുഹമ്മദല്ല നശിച്ചത്, അല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നശിച്ചു എന്ന് നീ പറഞ്ഞാൽ മുഹമ്മദല്ല നശിച്ചത്, നശിച്ചത് നീയ. അബീലഹബിം മാലുഹു അവൻ സമ്പാദിച്ചു വെച്ച ഒരു പണപ്പെട്ടികൾക്കും ഒരു സാമ്പത്തികമായ സ്രോതസ്സിനും അബൂലഹബിന് ഖുർആൻ കൊടുത്ത ശാപത്തിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അള്ളാഹു അന്ന് തന്നെ പ്രഖ്യാപിച്ചില്ലേ ത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടും എന്ന് അള്ളാഹു ആദ്യമേ തന്നെ നരകം അബൂലഹബിൻ അങ്ങോട്ട് ഉറപ്പിച്ചു കൊടുത്തത് അള്ളാന്റെ ഹബീബിനെതിരെ ആദ്യമായി നാ ഉയർത്തിയതിന്റെ പേരിൽ മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടക്കുതിരയെ പോലെ പോരാട്ടം നടത്തിയ വീര്യമുള്ള നേതാവാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. കോടതി ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്കകത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ നിൽക്കുമ്പോ ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ ജഡ്ജിയോട് പറയാൻ, ഇതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇത് പറഞ്ഞപ്പോ ജഡ്ജി പറഞ്ഞു, നിന്റെ മുഹമ്മദും പള്ളിയൊക്കെ അങ്ങ് വീട്ടിൽ കോടതിയിൽ നടക്കുന്ന മുഹമ്മദിന്റെ പേര് പറഞ്ഞ് കോടതിയെ പുളകം കൊള്ളിക്കാൻ നീ ആരാന്ന് ചോദിച്ചപ്പോ എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞില്ല, എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കൊടിച്ചു പോരില്ലെങ്കിൽ ഞാനിതാ ഇവിടെ നിന്ന് പറഞ്ഞോ അവിടെ നിന്നുകൊണ്ടോ ഞാനിതാ പറയുക ഹബീബായ മുഹമ്മദ് മുസ്തഫ നബിയായ മുഹമ്മദ് മുസ്തഫ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം അല്ലറിവിളിച്ചു അള്ളാഹുവിന്റെ റസൂലിനെ. എന്നിട്ട് പറയാം, ഈ മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇനിയും ചൊടിപ്പുണ്ടായാൽ 300 പ്രാവശ്യം ലോകത്തിന്റെ നാലകന്റെ പേര് പറഞ്ഞ് ഈ കോടതിക്കകത്ത് ശരീരം മൗലാന മുഹമ്മദ് അലി ജൗഹർ ഗർജിക്കുമെന്ന് കോടതിയോട് പ്രഖ്യാപനം നടത്തിയെങ്കിൽ നമ്മുടെ പ്രേമം ഫ്ലക്സ് ബോർഡിൽ ഒതുങ്ങിയിരുന്ന പോരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. ബിരിയാണിയിലും മിഠായിയിലും മാത്രം നിന്നാ പോരാ, അതിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിന് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ മമ്മൂട്ടിയിരിക്കുന്ന ലാലേട്ടനിരിക്കുന്ന പ്രതിരാജിരിക്കുന്നതിന്റെ ഹൃദയമില്ലേ? ആ ഹൃദയത്തെ ഈ കേരളപുരത്തിന്റെ കസേരയിൽ നിന്നിട്ടൊന്ന് കഴുകണം ചെറുപ്പക്കാരാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, ഗ്ലോറിയയും സോഫിയയും കിടന്നുറങ്ങുന്ന നിന്റെ ഹൃദയമില്ലേ? ബീരാജാസിനും ഐശ്വര്യാറായും കിടന്നുറങ്ങുന്ന നിന്റെ ഹൃദയമില്ലേ? ആ ഹൃദയത്തെയും നീ സദസ്സിലിരുന്നോടുത്ത് കഴുകിക്കളഞ്ഞിട്ട് അതിനകത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പാടുള്ള മനസ്സ് ഈ സദസ്സിലിരിക്കുന്നവർക്ക് മുന്നില്ലെങ്കിൽ ഈ പ്രവാസനം കൊണ്ട് രാജ്യമില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറന്നു വെച്ചിട്ടല്ല അല്ലാണ്ട് റസൂലുള്ളാണ് ഈ വിഷയം നിങ്ങൾ കേൾക്കാൻ പാടില്ല. ലോകത്ത് നിങ്ങൾ ഇന്ന് ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ ഹൃദയത്തിൽ നിന്നെടുത്ത് മാറ്റിവെച്ച് അവിടെ അല്ലാണ്ട് റസൂലിനെ പിച്ച് ചെയ്തിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകൂ. അല്ലാഹു അതിന് തോഫീക്ക് തരുമാറാകട്ടെ. ഒരിക്കലും അതിൽ ആരും ആ വിഷയത്തിൽ പിന്തിരിയേണ്ട കാര്യം എന്നാ നമ്മൾ രക്ഷപ്പെടും, എന്നാ നമ്മൾ രക്ഷപ്പെടും. ഞാനും ഒരു റബീല പോലും വരുമ്പോ മാത്രം ജനങ്ങളെല്ലാം പച്ചടി വെടും കെട്ടി കുലു തക്വീർ എന്നും പറഞ്ഞ് നാടും റോഡും വീടെ കുറെ ആ പിന്നെ അത്യന്താധുനിക വാദ്യോപകരണങ്ങളുടെ സംഗീതം ഇട്ടുകൊണ്ട് സ്വലാത്തും ഡിസ്കോ മോഡലിൽ പാട്ട് പ്രവാചകന്റെ മധുഹും ഡിസ്കോ മോഡലിൽ എല്ലാം ആ മോഡലിലങ്ങോട്ട് നിരത്തിയിട്ട് കേരളപുരവും അതുപോലെ കൊല്ലവും കരുനാഗപ്പള്ളിയും കായംകുളവും ഒക്കെ നടന്നങ്ങോട്ട് മുദ്രാവാക്യം വിളിച്ച് വൈകുന്നേരം തളർന്ന് ക്ഷീണിച്ച് പിന്നെ 4 ദിവസം വരെ നിൽക്കാരുമില്ല ഒന്നുമില്ല ക്ഷീണം മാറാൻ വേണ്ടി കിടന്നുറങ്ങുന്ന പ്രവാചക പ്രേമിയായി നമ്മൾ മാറി. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടാൽ നമ്മുടെ രക്തം കിളക്കും, നമ്മുടെ രോമം എഴുന്നേറ്റ് എന്നിട്ട് മനസ്സ് നിറഞ്ഞ ഒരു സലാം ആ ഹബീബിന്റെ പേരിന് പകരം നിങ്ങൾ കൊടുക്കും. വീട്ടിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് വന്നു. റസൂല് വന്നിട്ട് വീട്ടിന് പുറത്തിരുന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പ്രവാചകന്റെ മുമ്പ് പോയി 100 തവണ പറഞ്ഞ റസൂലുള്ള ആ സലാം നടക്കുന്നു. സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സഅദ് ബിൻ ഉബാദിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക യാ സലാം. അകത്തിരുന്നു കൊണ്ട് പതുക്കെ സലാമാണ്, കാരണം എന്താ ഇനിയും റസൂലുള്ള സലാം പറയട്ടെ എന്ന് കരുതിയിട്ട്. കാരണം വീട് നോക്കി സലാമു അലൈക്കും എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോ ആ റസൂലുള്ളയുടെ വാക്കല്ലേ, ആ പരിശുദ്ധ നാവല്ലേ, അതുകൊണ്ട് പറയുമ്പോ വീട്ടിൽ പറഞ്ഞിറങ്ങട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഒരു കരുതി. രണ്ടാമത്തെ തവണയും മുത്തു നബി പറഞ്ഞു സലാമു അലൈക യാ സഅദ്. റസൂലുള്ളാഹു അകത്തിരുന്നു കൊണ്ട് സലാമടക്കി. മൂന്നാമത്തെ തവണയും അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞിട്ട് മറുപടി കേൾക്കാത്തത് കൊണ്ട് പതുക്കെ മടക്കിയത് കൊണ്ട് റസൂൽ കേട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നൊരു ജനലിലൂടെ കണ്ട സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എവിടെ നിന്നോട് പിണങ്ങി പോവല്ലേ, എന്റെ വീട്ടിലെന്നൊന്ന് കടന്നു വരാൻ, എന്റെ വീട്ടിനകത്തേക്ക് അന്നൊന്ന് കടക്കാൻ, എന്റെ വീട്ടിനകത്തേക്ക് അന്നൊന്ന് കടന്നു വന്നിരിക്കാൻ എത്രയോ എത്രയോ ഞാൻ ആഗ്രഹിക്കുകയാണ് റസൂലേ, അതുകൊണ്ട് കടക്കാതെ പിണങ്ങി പോവല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹദേ ഒരു വീടിന്റെ മുന്നിൽ പോയി 3 പ്രാവശ്യം അനിവാരം ചോദിക്കാറെന്നാണ്. 3 തവണയും ചോദിച്ചിട്ട് മറുപടി കിട്ടില്ലാരെങ്കിൽ പിന്നെ അവിടെ നിൽക്കാതെ തിരിച്ചു പോകണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് തിരിച്ചുവന്നതെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലേ അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്കും എന്റെ വീട്ടിൽ ഇറക്കത്തുണ്ടാവട്ടെ എന്ന് കരുതിയിട്ടു എന്റെ വീട്ടിനകത്തിരുന്ന് പതുക്ക സലാം മടക്കിയതാണ് നബിയേ. റസൂലിനോട് പറഞ്ഞതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ പോയത്, 3 പ്രാവശ്യം വിളിച്ചിട്ട് തുറക്കാത്തൊന്ന് തിരിച്ചുപോയി. നബിയേ
അതിന്റെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടിൽ ഉറക്കത്തിറങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രിയപ്പെട്ട സഹാബികൾ. തിരിച്ച് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുകയെങ്ങനെ വക്കയിൽ പ്രബോധനം തുടങ്ങി എത്രയോ നല്ല നല്ല മിടുക്കന്മാര് ആ വിശുദ്ധമാറ ഇസ്ലാം എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ആ സുന്ദരമായ സമുദ്രത്തിലേക്ക് ഇറങ്ങി വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു ഉണർവുണ്ടായത്. കാരണം റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വന്നത്? ഇന്നത്തെ വിഷയത്തിന്റെ സമാപനം ഞാൻ പറയുന്നുണ്ടായിരുന്നു. ൊട്ടകത്തിന്റെ പകരമായി ആ മുഹമ്മദിന്റെ പലവത്തി എടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഉച്ചത്തിൽ പോലെ റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് കടന്നു വന്നു. ആ ഉമറിന് അതുമല്ല ഇലാഹ ഇല്ലല്ലാഹ് വന്നക റസൂലുള്ളാഹ് എന്ന് മുത്തു നബി പറയിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹിയുടെ ഇടം കൈയായി ഉമർ റളിയല്ലാഹു, വലം കൈയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അങ്ങനെ യാത്ര തുടങ്ങി. അവസാനം മക്കയിൽ ഒരുപാട് ശത്രുക്കൾ റസൂലുള്ളാഹിയുടെ ഉപദ്രവത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ തെരുവിളിക്കാനും ഭ്രാന്തനെന്ന് വിളിക്കാനും കല്ലുപറക്കിയെത്താനും ഇതെല്ലാം എന്തിന്റെ പേരിലാണ്? ഇതെല്ലാം എന്തിന്റെ പേരിലാണ്? ദൈവദൈവമെന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ തൗഹീദിന്റെ മന്ത്രം അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് പ്രഖ്യാപനം നടത്തിയത് മുതലാണ്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പഴയതുപോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിലെങ്ങനെയാണല്ലോ, സത്യം പറഞ്ഞവനെ കണ്ടോടാ, തൗഹീദ് പറയുന്നവനെ കണ്ടോടാ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നവരെ ഇഷ്ടമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രംഗപ്രവേശനം ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ മാത്രം സ്നേഹിച്ചവരെല്ലാം വെറുത്തുപോയി. അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അബൂജഹലല്ലാന്റെ റസൂലിന്റെ ശത്രുവായി. അങ്ങനെ ഒരുപാട് ശത്രുക്കളുണ്ടായി. അവരെല്ലാം അല്ലാന്റെ ഹബീബിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ വരെ ആവിഷ്കരിച്ചു പോയി. അതൊക്കെ ചരിത്രം വിശാലമാണ്. കുന്നം ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ പ്രവാചക പ്രണയമെന്ന വിഷയത്തിൽ പറയാനുള്ളതാണ്. ഞാൻ മടങ്ങി വരട്ടെ. അല്ലാന്റെ ഹബീബിന് അവസാനം ശത്രുക്കളുടെ ചൊല്ലും സഹിക്കാറായപ്പോൾ ുഹത്താല പറഞ്ഞു, നബിയേ നിങ്ങൾക്കിനി മദീനയാണ് നല്ലത്. നബിയേ അതുകൊണ്ട് മക്കയിൽ നിന്ന് ആ മദീനയിലേക്ക് അവിടുന്ന് ഹിജ്റ പോകണമെന്ന് പറയുമ്പോൾ ഹിജ്റ പോവുകയാണ്. കൂടെ ആരാണ്? കൂടെ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലം കൈയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്തുള്ള ഒരു സഹാബികൾക്കും കിട്ടാത്ത മഹാഭാഗ്യം, ലോകത്തുള്ള ഒരൊറ്റയാളിനും കിട്ടാത്ത മഹാഭാഗ്യം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, വ്യോമമായി ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നനേ. റളിയല്ലാഹു പറയാണ്, അങ്ങനെ ഒരു രോമമാകാനെങ്കിലും ഈ ഉമറിന് കഴിഞ്ഞിരുന്നു. അള്ളാന്റെ റസൂലിന്റെ കൂടെ പോവാൻ ഇത്രയുടെ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരുപാട് സംഭവ ബഹുലമാണ് ആ ചരിത്രം. മക്കയിലേക്കും മദീനയിലേക്കൊക്കെ ഹറമൈനി ഇയാറത്തിന് പോയ സഹോദരങ്ങൾക്കറിയാം അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇന്നല്ലാഹു മഅനാ, അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട്, അബൂബക്കറെ നീ വിശ്രമിക്കണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന ആ ഗുഹയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഈമാന്റെ പതറ കൊണ്ട് ആ ഗുഹയിൽ അടുത്തേക്കൊന്ന് കടന്നു ചെല്ലാനും റസൂലുള്ള ഇരുന്ന